ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേയെന്ന് സംസാരത്തിന്റെ ആമുഖത്തിലെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ആഴ്ചകളായി നമസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അലസമായും ശ്രദ്ധയില്ലാതെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെക്കുറിച്ച് വിവരമില്ലാതെയും പല ആളുകളും ഈ മഹത്തായ കർമ്മത്തിന്റെ പ്രതിഫലം നിഷ്ഫലമാക്കി കളയുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുതന്നെ നമസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളിൽ നാം ബോധവാന്മാരാകുന്നതിന് വേണ്ടിയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയതാണ്. നാളെ പരലോകത്ത് സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ, വിജയം കൈവരിക്കുന്ന ആളുകളായി മാറണമെങ്കിൽ അതിനെന്തു ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സത്യവിശ്വാസികളായ ആളുകൾ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ കർമ്മങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്ന് തുടർന്ന് വരുന്ന വചനങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അവിടെ ആദ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. ഭക്തിക്ക് വിരുദ്ധമായ ഒന്നും അവരുടെ നമസ്കാരത്തിലില്ല. സർവാദിനാഥന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടെ അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച സകല ചര്യകളും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃക അനുസരിച്ചുകൊണ്ട് തന്നെ അബദ്ധങ്ങളൊന്നും പ്രവർത്തിക്കാതെ കൃത്യമായി നമസ്കരിക്കുന്നവർ, അങ്ങനെ ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവർക്കാണ് വിജയമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, നമസ്കാരത്തിൽ വരുന്ന പിഴവുകൾ അതെത്ര നിസാരമാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അത് തിരുത്തുകയും അവിടെ എന്താണ് പ്രവാചകന്റെ ചര്യയെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് നമസ്കാരത്തിന്റെ രൂപത്തിൽ വരുന്ന ചില തെറ്റുകളെ സംബന്ധിച്ചാണ്. നമസ്കാരത്തിന്റെ രൂപത്തിലും തെറ്റുവരാൻ പാടില്ല. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലാണ് നാം നമസ്കരിക്കേണ്ടത്. രൂപത്തിൽ തെറ്റുകൾ വന്നുകൂടാ. രൂപത്തിൽ, നമസ്കാരത്തിന്റെ രൂപത്തിൽ വരുന്ന തെറ്റുകൾ ഏതൊക്കെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്നും ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. പ്രധാനമായും ആളുകൾ ശ്രദ്ധയില്ലാതെ തെറ്റിച്ചു കളയുന്ന ഒരു വിഷയമാണ് തുമഇനീനത്ത്, അതായത് നമസ്കാരത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അടങ്ങി താമസിക്കണം. ധൃതിയോടുകൂടെ സമയമില്ലാത്ത രൂപത്തിൽ വേഗത്തിൽ നിർവഹിച്ചു തീർക്കുന്ന പല പ്രവണതകളും പലപ്പോഴും പല ആളുകളുടെയും നമസ്കാരത്തിൽ നാം കാണാറുണ്ട്. വളരെ വേഗത്തിൽ ധൃതിയിൽ നമസ്കരിക്കുന്നവർ ഓരോ കർമ്മവും കൃത്യമായ രൂപത്തിൽ ചെയ്യാതെ ഒരു യാന്ത്രികമായി നിർവഹിക്കുന്ന നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമസ്കാരം, ആ നമസ്കാരത്തിൽ തുമഇനീനത്തെന്ന അത്യാവശ്യമായ ഘടകം ഓരോ കർമ്മങ്ങളിലും അടങ്ങി താമസിക്കുക എന്ന സംഗതിയില്ലാതെ പോയാൽ അത് നമസ്കാരം തന്നെ നിഷ്ഫലമാകാൻ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിലേക്കൊരു സഹോദരൻ കടന്നുവന്ന് പള്ളിയിൽ നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. നബി തിരുമേനി സലാം മടക്കി വീണ്ടും നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ആവർത്തിച്ചു. മൂന്ന് പ്രാവശ്യവും ആവർത്തിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകനോട് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തെറ്റിച്ച് നിർവഹിച്ച ആ സഹോദരന് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഹദീസിൽ നമുക്ക് കാണാം, ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് ആ സഹോദരനോട് പറയാണ്. നീ നമസ്കരിച്ചിട്ടില്ല, നമസ്കരിച്ച സഹോദരനോടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നീ നമസ്കരിച്ചിട്ടില്ല എന്ന് നബി തിരുമേനി പറയാൻ കാരണം, അയാളുടെ നമസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളിലും തുമഇനീനത്തില്ലാതെ വേഗത്തിൽ അയാൾ നിർവഹിച്ചു തീർത്തു എന്നതുകൊണ്ടാണ്. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ നമസ്കാരത്തിൽ വന്ന തെറ്റുകളെ അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. സുമർക്കാൾ നീ ഓരോ കർമ്മങ്ങളിലും നിനക്ക് തുമഇനീനത്ത് വേണം, പ്രത്യേകിച്ച് നീ റുക്കൂ ചെയ്യുമ്പോൾ തുമഇനീനത്തോടുകൂടെ അടങ്ങി താമസിക്കണം. റുക്കൂയിൽ വേഗം റുക്കൂ ചെയ്ത് നീ എഴുന്നേൽക്കരുത്, അത് ശരിയല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ സാധാരണ ആളുകൾ തുമഇനീനത്ത് നഷ്ടപ്പെടുത്താറുള്ളത് റുക്കൂയിലും സുജൂദിലുമൊക്കെയാണ്. റുക്കൂഉം സുജൂദുമെന്നും ശരിയായ രൂപത്തിൽ നിർവഹിക്കാത്ത ആളുകളെ പലപ്പോഴും നമസ്കരിക്കുന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങളൊരു സംഭവം, സയ്യിദ് ഇബ്നു ഹബ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയാണ്, റഅ ഹുദൈഫത്തു ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കണ്ടു റജുലൻ, ഒരു സഹോദരനെ. എന്താണ് ആ സഹോദരൻ ചെയ്തത്? അയാൾ നമസ്കരിക്കുകയാണ്. അയാൾ നമസ്കാരത്തിൽ റുക്കോ സുജൂദോ ഒന്നും തന്നെ പൂർത്തീകരിക്കുന്നില്ല, പൂർത്തീകരിക്കാത്ത രൂപത്തിൽ റുക്കോ ചെയ്യുന്നു, അടങ്ങി താമസിക്കാതെ വേഗം എഴുന്നേൽക്കുന്നു, അതേപോലെ സുജൂദ് ചെയ്യുന്നു, സുജൂദിൽ അടങ്ങി താമസിക്കാതെ സാവധാനത കാണിക്കാതെ വേഗം സുജൂദിൽ നിന്നും ഉയരുന്നു. അങ്ങനെ വേഗത്തിൽ നമസ്കരിച്ച് തീർക്കുന്ന ഒരു സഹോദരനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു കണ്ടു. ആ സമയത്ത് അയാളോട് അദ്ദേഹം പറഞ്ഞു, നീ നമസ്കരിച്ചിട്ടില്ല. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമാണ്, നമസ്കരിച്ച സഹോദരനോടാ പറയുന്നത്, നീ നമസ്കരിച്ചിട്ടില്ല. വലവ് മുത്ത, നീ ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ, മുത്ത അലാ ഗൈരിൽ ഫിത്ര, അല്ലാഹു നിന്നെ സൃഷ്ടിച്ച ശരിയായ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നീ മരിക്കുന്നത്. അല്ലതീ ഫത്തറല്ലാഹു മുഹമ്മദാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏതൊരു പ്രകൃതിയോടുകൂടെയാണോ സൃഷ്ടിച്ചത്, ആ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നീ മരിക്കുന്നത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു നമസ്കാരം തെറ്റിച്ച് നിർവഹിച്ച സഹോദരനോട് പറഞ്ഞു എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ ഗൗരവമാണ്, റുക്കൂഉം സുജൂദുമൊക്കെ സമയമെടുത്തുകൊണ്ട് സാവധാനത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ മറ്റൊരു സംഭവം, ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തുജ്സിഉ സ്വലാത്തുർ റജുലി ഹത്താ യുഖീമ ളഹ്റുഹു ഫിർ റുക്ഊഇ വസ്സുജൂദി. ലാ തുജ്സിഉ, മതിയാകുന്നതല്ല. സ്വലാത്തുർ റജുലി, ഒരു സഹോദരന്റെ ഒരു മനുഷ്യന്റെ നമസ്കാരം, ഹത്താ യുഖീമ ളഹ്റുഹു ഫിർ റുക്ഊഇ വസ്സുജൂദി, റുക്ഊഇലും സുജൂദിലുമൊക്കെ അയാളുടെ മുതുക് നേരായി നിലനിൽക്കുന്നതുവരെ, അതായത് തുമഇനീനത്തോടുകൂടെ അത് നിർവഹിക്കുന്നതുവരെ ഒരു മനുഷ്യന്റെ നമസ്കാരം ശരിയാവില്ല, മതിയാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇങ്ങനെ ഈ വിഷയം, അതായത് തുമഇനീനത്ത് നഷ്ടപ്പെട്ടാൽ നമസ്കാരം നഷ്ടപ്പെടുമെന്ന്, നമസ്കാരം നിഷ്ഫലമാകുമെന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, അന്നബി ഖതാദ റളിയല്ലാഹു അൻഹു അബു ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, എന്താ നബി തിരുമേനി പറഞ്ഞത്? അസ്വഉന്ന നാസി സർഖതൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നീചനായ ഒരു കള്ളനുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നീചനായ ഏറ്റവും മോശപ്പെട്ട കള്ളൻ ആരാണവൻ? അല്ലദീ യസ്രഖു മിൻ സ്വലാത്തിഹി, അന്യന്റെ സമ്പത്ത് മോഷ്ടിച്ചവനല്ല, തനിക്ക് അർഹതയില്ലാത്തത് കട്ടെടുത്തവനല്ല, പിന്നെ എന്ത്? തന്റെ നമസ്കാരത്തിൽ നിന്ന് തന്നെ അവൻ മോഷ്ടിച്ചു, തന്റെ നമസ്കാരത്തിൽ നിന്ന് തന്നെ അവൻ കളവ് നടത്തി. എന്നാണ് അവൻ കളവ് നടത്തിയതെന്നോ? ലാ യുതിമുറുഖുഹ വലാ സുജൂദഹ വലാ ഖുശൂഅഹ, നമസ്കാരത്തിന്റെ റുക്കുഅഹോ നമസ്കാരത്തിന്റെ സുജൂദോ നമസ്കാരത്തിലുള്ള ഭക്തിയോ പൂർത്തീകരിക്കാതെ നമസ്കരിച്ചവൻ തന്റെ നമസ്കാരത്തിൽ നിന്ന് കളവ് നടത്തിയവനാണ്, അവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നീചനായ കള്ളനാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? നമസ്കാരത്തിൽ റുക്കുഅ ചെയ്യുമ്പോ അത് വേഗത്തിൽ ചെയ്തു തീർത്ത് പൂർണ്ണമാക്കാതെ ഒരു ചടങ്ങായി നിർവഹിച്ചവൻ, സുജൂദ് ചെയ്യുമ്പോഴോ അപ്പോഴും അടങ്ങി താമസിക്കുന്നില്ല, വേഗത്തിൽ സുജൂദിൽ നിന്നുയരുന്നു, അങ്ങനെ തുമഇനീലത്തില്ലാതെ നമസ്കരിച്ചാൽ നമസ്കാരത്തിൽ കളവ് നടത്തിയവനാണ്. ഇതും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്യുന്നത് കാണാൻ കഴിയും. സഹോദരന്മാരെ, അപ്പോൾ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂഉ വേണമെങ്കിൽ, ഖുശൂഉ ഇല്ലാതെ ഭയഭക്തി ഇല്ലാതെ അല്ലാഹു നമസ്കാരം സ്വീകരിക്കുന്നതല്ല. കാരണം നമസ്കാരത്തിന്റെ ആത്മാവ് ഭക്തിയാണ്. ഭക്തിയില്ലാത്തവന്റെ നമസ്കാരം കൊണ്ട് കാര്യമില്ല. യാത്ര ചോദിക്കുന്നവനെ പോലെ നീ നമസ്കരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതായത്, ഒരു യാത്ര ചോദിക്കുന്നവൻ, യാത്ര ചോദിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മരണപ്പെടാൻ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അയാൾക്കിനി വീണ്ടും ഒരു നമസ്കാരം വരാനില്ല എന്ന ബോധത്തോടെ, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടുകൂടെ അയാൾ നമസ്കരിക്കുമ്പോൾ, എത്രത്തോളം അയാൾക്ക് ഭക്തിയും ഖുശൂഉം അതേപോലെ തന്നെ റബ്ബിനെ കുറിച്ചുള്ള ഭയവും ഉണ്ടാകുമോ അതുപോലെയാണ് നിങ്ങൾ ഓരോ നമസ്കാരവും നമസ്കരിക്കേണ്ടത്. ഇനി ഒരു പക്ഷേ എനിക്ക് നമസ്കരിക്കാൻ അവസരം കിട്ടുകയില്ല, ഇനി ഒരു പക്ഷേ എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ ആരാധന നിർത്താൻ സമയം കിട്ടുകയില്ല, അതുകൊണ്ട് ഇത് ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമായിരിക്കും, അതുകൊണ്ട് ഇതേറ്റവും നല്ല രൂപത്തിൽ ഞാൻ നിർവഹിക്കട്ടെ എന്ന ചിന്തയുമായി ഭക്തിയുള്ള നമസ്കാരം ഓരോ മുസ്ലിമും നിർവഹിക്കണം. അശ്രദ്ധ പാടില്ല, നമസ്കാരത്തിൽ അലസത പാടില്ല, അതിന്റെ സമയം അത് ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പാടില്ല. അതൊക്കെ ശരിയാവണമെങ്കിൽ, നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായ ഭക്തി അതിന് നിലനിൽക്കണമെങ്കിൽ നമസ്കാരം സാവധാനത്തിൽ ചെല്ലണം, സാവധാനത്തിൽ നമസ്കാരം നിർവഹിക്കണം. നമസ്കാരത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു അവധാനത അത്യാവശ്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഉല്ലമാ സാദ തുമഇനീനതൻ ഇസ്ദാദ ഖുശൂഉ, തുമഇനീനത്ത് വർദ്ധിക്കുമ്പോഴൊക്കെ തന്നെ ഖുശൂഉ വർദ്ധിക്കും, സംശയമില്ല. അടക്കം ഒതുങ്ങൽ, അതായത് സാവധാനം നിർവഹിക്കുമ്പോൾ ഖുശൂഉ വർദ്ധിക്കും. വക്കുല്ലമാ ഖല്ല ഖുശൂഉഹു, എപ്പോൾ ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ ഭക്തി കുറഞ്ഞുവോ, ഇഷ്തദ്ദത് അജലതുഹു, അയാൾക്ക് ധൃതി കൂടും. ധൃതിയിൽ നമസ്കരിക്കുന്നവന് ഖുശൂഉല്ല, അത് ശരിയുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ നമസ്കരിക്കുന്നവരെ ഉപമിച്ചത്, അവർ കപടന്മാരാണ്, കപടവിശ്വാസികളാണ്. അതായത് മനസ്സിന്റെ അകത്തളങ്ങളിൽ ഈമാനില്ലാത്ത മനുഷ്യന്മാർ ഈമാൻ പ്രകടിപ്പിക്കുന്നവരാണവർ, സത്യത്തിൽ അവർ വിശ്വസിച്ചവരല്ല. അവരുടെ നമസ്കാരത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് കപടവിശ്വാസിയുടെ നമസ്കാരമാണ്. എന്താണ് കപടവിശ്വാസിയുടെ നമസ്കാരത്തിന്റെ അവസ്ഥ? യജ്ലിസു, അയാൾ ഇങ്ങനെ ഇരിക്കും, ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കും, സമയത്ത് നിർവഹിക്കില്ല. എന്നിട്ടോ സമയം പോയാലോ, യർക്കുബുശംസ്, സൂര്യനെങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും, അതായത് സൂര്യനെങ്ങനെ കാത്തിരിക്കും. ഹത്താ ഇദാ കാനത്ത് ബൈന ഖർനൈ ശൈത്വാനി, പിശാചിന്റെ രണ്ട് കൊമ്പുകളിൽ അതായി തീർന്നാൽ. അതായത് അസർ നമസ്കാരത്തെ കുറിച്ച് പറയാൻ, അസർ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതെ ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായാൽ ഖാമായാൾ എഴുന്നേൽക്കും, ഫനഖറഹ അർബ, എന്നിട്ട് നാല് പ്രാവശ്യം ഇങ്ങനെ കൊത്തും. ഏതുപോലെ? കാക്ക കൊത്തുന്നത് പോലെ, കോഴി കൊത്തുന്നത് പോലെ വേഗത്തിൽ ഇങ്ങനെ കൊത്തി എഴുന്നേൽക്കും അയാൾ. നാല് പ്രാവശ്യം അയാൾ കൊത്തും. ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, അതിൽ അല്പമാത്രമല്ലാതെ അള്ളാഹുവിനെ അയാൾ ഓർക്കുന്നതല്ല. ഇത് കപടന്റെ നമസ്കാരമാണ്. കപട വിശ്വാസികൾ അങ്ങനെയാണ്, നമസ്കാരത്തിലേക്ക് വരുന്നത് തന്നെ അലസ്യമായിട്ടാണ്, മടിയോടെ. നമസ്കരിക്കാൻ വല്ലാത്ത പ്രയാസമാണ്, ജമാഅത്തിന് പോകാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്, മാനസികമായി വല്ലാത്ത വിഷമമാണ്. ഈ നമസ്കരിച്ചാൽ തന്നെയോ, ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ അല്പം മാത്രമേ അവർ ഓർക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ സംഗതിയാണ്. സഹോദരന്മാരെ, അപ്പോൾ നമസ്കാരം നിർവഹിക്കുക എന്നത്, നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ അതിന്റെ ഓരോ കർമ്മങ്ങളും രൂപവുമൊക്കെ അത് ശരിയായ രൂപത്തിൽ നാം നിർവഹിക്കണം, അല്ലെങ്കിൽ പരലോകത്തതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവുകയില്ല. നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റുക്കോഇനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ റുക്കോ ചെയ്തത്, അതേപോലെ തന്നെ നാം റുക്കോ ചെയ്യണം. ചില ആളുകളൊക്കെ റുക്കോ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച റുക്കോവുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അവരുടെ ഊര വളക്കാൻ അവർക്ക് പ്രയാസമാണ്, അവരുടെ മുതുക നേരെയാവുകയില്ല. അവര് അതെന്തൊക്കെയോ ഒരു കൃത്യനിർവഹണത്തിന് വേണ്ടി നിർവഹിച്ചു തീർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതിലപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ എങ്ങനെയൊക്കെ ചെയ്തു തീർക്കുന്ന നമസ്കരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് റുക്കോ ചെയ്തത് നാം പരിശോധിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെ നമസ്കരിക്കണം, നമസ്കാരം പഠിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട സഹോദരനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ റകഅത, നീ റുക്കോ ചെയ്യുകയാണെങ്കിൽ, ഫലഅക ഫൈക, നിന്റെ രണ്ട് മുൻകൈകളും നീ വെക്കണം. സഹോദരന്മാരെ ശ്രദ്ധിക്കണം, രണ്ട് മുൻകൈകളും നീ വെക്കണം. അലാ റുക്ബതൈക, നിന്റെ രണ്ട് മുട്ടിൻകാലിന്റെ മുകളിൽ നിന്റെ രണ്ട് മുൻകൈകളെയും വെക്കണം. ഹത്താ തുത്മഇന്ന, എന്നിട്ട് നീ സാവധാനത്തിൽ അവധാനതയിൽ ധൃതിയില്ലാതെ നിർവഹിക്കണം. പ്രാർത്ഥിക്കേണ്ടതൊക്കെ സാവധാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് നീ റുക്കോയിൽ നിന്നുയരണം. അതന്നെ എങ്ങനെയാ റുക്കോ ചെയ്യേണ്ടത്? ഒന്നുകൂടെ അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി തിരുമേനി എങ്ങനെയാ റുക്കോ ചെയ്തത്? അന്നഹു റകഅ, അവിടുന്ന് റുക്കോ ചെയ്തു. ഫജാഫാ യദൈഹി, അവിടുത്തെ രണ്ട് കൈകളെയും അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടർത്തി വെച്ചു, അകറ്റി വെച്ചു. വഫറജ ബൈന അസാബിഇഹി, തന്റെ കൈകളുടെ വിരലുകളെ വിടർത്തി പിടിച്ചു. മിൻ വറാഇ റുക്ബതൈഹി, അദ്ദേഹത്തിന്റെ മുട്ടിൻകാലിന്റെ പിന്നിലേക്ക് രണ്ട് കൈകളിലെ വിരലുകളെയും വിടർത്തി പിടിച്ച് മുട്ടിൻകാലിന്റെ പിന്നിലേക്ക് വെച്ചു. വഖാല, എന്നിട്ട് പറയാണ്, ഹാകദാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുന്നതായി ഞാൻ കണ്ടത് എന്ന് അബീ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകന്റെ നമസ്കാരം ശരിക്ക് റുക്കോഇന്റെ രൂപം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ്. ഒന്നുകൂടെ നമുക്ക് കാണാം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ജാമിഉ സഗീറിൽ നമുക്ക് കാണാം, അവിടുന്ന് റുക്കോ ചെയ്ത രൂപം ഒന്നുകൂടെ വിശദീകരിക്കുന്നു. അന്നഹു ഇദാ റകഅ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കോ ചെയ്യുമ്പോൾ, സവ്വാ ലഹുറഹു, അവിടുത്തെ മുതുക് സമനിരപ്പാകും. ആ മുതുകിൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ ആ വെള്ളം പോലും ഒഴുകിപ്പോകാത്ത നിലക്ക് അവിടുത്തെ മുതുകിൽ നിൽക്കുമായിരുന്നു. അത്രത്തോളം മുതുകും തലയും ഒരേ നിരപ്പിൽ വരത്തക്ക വണ്ണമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കോ ചെയ്തത്. അങ്ങനെയാണ് നാം റുക്കോ ചെയ്യേണ്ടത്. സഹോദരന്മാരെ, നാം ആലോചിക്കുക, നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്ത്? നമ്മുടെ റുക്കോകളുടെ അവസ്ഥ എന്ത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കോവുമായി നമ്മുടെ റുക്കോകൾക്ക് വല്ല ബന്ധവുമുണ്ടോ? പരലോകത്ത് പ്രതിഫലം ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിലായിരിക്കണം സഹോദരന്മാരെ നാം ഈ സംഗതി നിർവഹിക്കേണ്ടത്. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമസ്കാരത്തിൽ വരുന്ന മറ്റൊരു പിഴവ് സുജൂദിന്റെ കാര്യത്തിൽ അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ്. സുജൂദ് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരടിമ നമസ്കരിക്കുന്ന സമയത്ത് അവൻ സുജൂദിലായിരിക്കുമ്പോൾ അവന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത സമയമാണത്. അതുകൊണ്ട് നിങ്ങൾക്കാവശ്യമായതെല്ലാം റബ്ബിനോട് ചോദിക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ആ സുജൂദ് എങ്ങനെയാ നിർവഹിക്കേണ്ടത്? അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സമയമാണ് സുജൂദ്. ആ സുജൂദ് എങ്ങനെയാ നബി നിർവഹിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നു, നബി തിരുമേനി പറയുന്നു, ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഉലുമിൻ, ഏഴ് അവയവങ്ങളിൽ നമസ്കരിക്കാനാണ്, സുജൂദ് ചെയ്യാനാണ് എന്നോട് എന്റെ റബ്ബ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, എന്നോട് എന്റെ നാഥൻ കൽപ്പിച്ചിരിക്കുന്നത്. അതേതാണ് ഏഴ് അവയവങ്ങൾ? അൽജബ്ഹത്തു വല്ലൻഫു, നെറ്റിയും മൂക്കും, വല്ലദൈനി രണ്ട് മുൻകൈകളും, വറുക്ബതൈനി രണ്ട് മുട്ടിൻകാലുകളും, വൽഖദമൈനി രണ്ട് കാൽപാദങ്ങളും. ഇങ്ങനെ ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഈ ഏഴ് അവയവങ്ങളും സ്പർശിക്കണം. ഏഴ് അവയവങ്ങളിലാ നമസ്കാരം ഈ സുജൂദ് നിർവഹിക്കേണ്ടത്. ചില ആളുകൾ സുജൂദ് നിർവഹിക്കുന്ന സമയത്ത് നെറ്റി നിലത്തു നിന്ന് പൊക്കിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ മൂക്ക് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും പല ആളുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ശരിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരത്തിന്റെ രൂപമല്ല അത്. അതേപോലെ വേറെ ചില ആളുകൾ ഭൂമിയിൽ നിന്ന് അവന്റെ രണ്ട് കാൽപാദങ്ങളെയും ഉയർത്തും, കാൽപാദങ്ങൾ ഭൂമിയിൽ തട്ടാതെ നിലത്ത് വെക്കാതെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ, ഒന്ന് മറ്റതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ കാൽപാദങ്ങൾ ഇങ്ങനെ സുജൂദിൽ ഉയർത്തിപ്പിടിക്കുന്ന സമ്പ്രദായം, ഇതൊന്നും ശരിയല്ല. ഇതൊന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരത്തിന്റെ രൂപമല്ല, സുജൂദിന്റെ രൂപമല്ല. അതേപോലെ തന്നെ സുജൂദിൽ പ്രത്യേകം നാം മനസ്സിലാക്കണം, തുമഈനീനത്ത് റുക്കോയിലെ പോലെ തന്നെ സുജൂദിലും അത്യാവശ്യമാണ് എന്ന് നേരത്തെ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുപോലെ സുജൂദിന്റെ വിഷയത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം പണ്ഡിതന്മാര് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ സുജൂദ് ചെയ്യുമ്പോൾ കാണിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ബഅലുഹും, ചില ആളുകൾ നമസ്കരിക്കുമ്പോൾ സുജൂദ് നിർവഹിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ എങ്ങനെയാണ്? യതശബ്ബഹു ബിൽ ഹയവാനാതി വഹുവ ഫീ സ്വലാത്തിഹി, അവൻ നമസ്കാരത്തിലായിരിക്കുമ്പോൾ ജീവികളോട് സാദൃശ്യപ്പെടുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സുജൂദിൽ ജീവികളോട് സാദൃശ്യപ്പെടുന്ന ആളുകളുണ്ട് നമസ്കാരത്തിൽ. ഫയുസല്ലി, അവൻ നമസ്കരിക്കുന്നു. വഹുവ യൽതഫിതു കൽതിഫാതി സഅലബി, കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ പിന്നിലേക്ക് നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്ന ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്ന ആളുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടികളെ പതിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് സാധാരണ ജീവികളിൽ കുറുക്കനാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഔയഫ്തരിഷു ദിറാഇഹി ഫിസ് സുജൂദി കഫ്തിറാഷി സബ്ഇ, വന്യമൃഗങ്ങൾ കിടക്കുന്നത് പോലെ രണ്ട് മുൻകൈകളും നിലത്ത് പതിപ്പിച്ചു വെച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ കിടക്കുന്നത് പോലെ നമസ്കാരത്തിൽ കിടക്കുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സുദീർഘങ്ങളായി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിലൊക്കെ ചില ആളുകൾ സുജൂദിൽ പോകുമ്പോൾ രണ്ട് കൈകളും നിലത്ത് പതിപ്പിച്ചു വെച്ചുകൊണ്ട്, മുട്ടുവരെ പതിപ്പിച്ചു വെച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ കിടക്കുന്നത് പോലെ കിടക്കുക പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, കാക്ക കൊത്തുന്നത് പോലെ കൊത്തുന്നവർ. അതായത് സുജൂദ് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതാ. തുമഇനീനത്തില്ലാതെ സുജൂദിൽ പോവുക, വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും വേഗത്തിൽ പോവുക, വീണ്ടും എഴുന്നേൽക്കുക, അങ്ങനെ കാക്ക കൊത്തുന്നത് പോലെ സുജൂദ് നിർവഹിക്കുന്നവർ. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ ചെയ്യുന്നത്, പള്ളിയിൽ പോയാൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ അവർ നിസ്കരിക്കുള്ളൂ, അവർക്ക് നമസ്കരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം നിർണയിക്കും, വേറെ ആരെയും അവിടെ നമസ്കരിക്കാൻ അവർ അനുവദിക്കില്ല, പള്ളിയിൽ കയറിയാൽ അവരാ സ്ഥലത്ത് മാത്രമേ നമസ്കരിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രത്യേകമായി പള്ളിയിൽ നിന്ന് ഒരു സ്ഥലം നിർണയിക്കുക എന്നത് അത് ശരിയല്ല. അത് സാധാരണ ഒട്ടകം ചെയ്യുന്ന പരിപാടിയാണ്. ഒട്ടകത്തിന്റെ പരിപാടി, ഒട്ടകം ഒരു സ്ഥലത്ത് മുട്ടുകുത്തിയാൽ പിന്നെ അവിടെ വരുമ്പോൾ അത് ആ സ്ഥലത്ത് മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ, കിടക്കുകയുള്ളൂ. അതേപോലുള്ള പരിപാടി അത് പാടില്ല. അല്ലെങ്കിൽ നായ കൈവച്ച് കിടക്കുന്നത് പോലെ മുൻകൈകൾ വെച്ച് സുജൂദിൽ കിടക്കുന്ന പരിപാടി അതും ശരിയല്ല. എന്നിട്ട് പണ്ഡിതന്മാർ അവസാനമായി പറയുന്നു, നമസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ കൈകൾ ഇങ്ങനെ ഉയർത്തുക. അത് കുതിരക്കുട്ടിയുടെ വാലുപോലെ, അല്ലെങ്കിൽ കുതിരയുടെ വാലുപോലെ, കുതിരയുടെ വാൽ ഏത് സമയവും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതേപോലെ ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ കൈകനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൈകനെ അനക്കുന്ന പരിപാടി, അതൊക്കെ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മറ്റുള്ളവരോട് സാദൃശ്യപ്പെടലാണ്, ഇതൊന്നും പാടില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ നമ്മുടെ നമസ്കാരം കുറ്റമറ്റതായി തീരുകയുള്ളൂ. നോക്കൂ, നിങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ജാഅതി ശരീഅ, ഇസ്ലാമിന്റെ നിയമം വന്നിട്ടുണ്ട്, ബിൽ മൻഇ മിന തശബ്ബുഹി ബിൽ കുഫാരി, സത്യനിഷേധികളെ സത്യനിഷേധികളോട് സാദൃശ്യപ്പെടാൻ പാടില്ല. അത് ഇസ്ലാം വിരോധിച്ചതാണ്. ഒരു നിലക്കും സത്യനിഷേധികളായ കാഫിരീങ്ങളോട് ഒരു വിഷയത്തിലും സാദൃശ്യപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വൽ ഹയവാനാത്തി, ജീവികളോട് ഏതെങ്കിലും വിഷയത്തിൽ സാദൃശ്യപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വശയാത്തീനി, പിശാദുക്കളോട് സാദൃശ്യപ്പെടാൻ പാടില്ല. അതായത് പിശാദുക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ അവരോട് സാദൃശ്യപ്പെടും. വന്നിസായി, സ്ത്രീകളോട് വേഷവിധാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ സ്ത്രീകളോട് സാദൃശ്യപ്പെടാൻ പാടില്ല. വല്ല അറാബി, അതായത് ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാത്ത മറ്റുള്ള ആളുകൾ, അവരുടേതായ സംസ്കാരം പാടില്ല. വക്കുല്ലിൻ നാഖിസിൻ, ഇതൊക്കെ ന്യൂനതയിൽപ്പെട്ടതാണ്, ഇതൊക്കെ പോരായ്മകളാണ്. ഹത്താനഹാ, ഏതുവരെ ഇസ്ലാം വിരോധിച്ചു, ഫിസ്വലാത്തി, നമസ്കാരത്തിൽ, അനിത്തശബ്ബുഹി അനിത്തശബ്ബുഹി, അതായത് സാദൃശ്യപ്പെടലിനെ ഇസ്ലാം വിരോധിച്ചു. ബിഷിബിഹി അൻവാ ഇമ്മിനൽ ഹയവാനാത്തി, ജീവികളിൽ നിന്ന് ഏതെങ്കിലും ഒരു ജീവികളുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നമസ്കാരത്തിൽ വരെ സാദൃശ്യപ്പെടാൻ പാടില്ല. യഫ്അലുഹാ ഔ കസീറൻ മിനൽ ജുഹാൽ, ഒരുപാട് ആളുകൾ ഒരുപാട് വിവരമില്ലാത്തവർ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഒരുപാട് വിവരമില്ലാത്ത ആളുകൾ നമസ്കാരത്തിലും അതേപോലെ നമസ്കാരത്തിന്റെ പല കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴുമൊക്കെ മറ്റുള്ള ജീവികളോട് സാദൃശ്യപ്പെടുന്ന പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് അത് സുജൂദ് നിർവഹിക്കുമ്പോൾ സഹോദരന്മാര് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണോ സുജൂദ് നിർവഹിച്ചത്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ റുക്കോ ചെയ്തത്, അങ്ങനെയാണ് സുജൂദും റുക്കോഉം ഒക്കെ നാം നിർവഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യഅ്തദിലു ഫി സുജൂദി, നിങ്ങൾ സുജൂദിൽ നേരാമണ്ണം സുജൂദ് നിർവഹിക്കുക. റാഇഹി ഇംബിസാത്തൽ ഖൽബി വലാ യബ്സുത അഹദുക്കും, നിങ്ങളിൽ ഒരാളും എന്തിയരുത്, വിടർത്തി വെക്കരുത്, പരത്തി വെക്കരുത്. ദറാഇഹി, അവന്റെ രണ്ട് മുഴങ്കൈകളും, ഇംബിസാത്തൽ ഖൽബി, നായ അങ്ങനെ വെക്കുന്നത് പോലെ, നായ കൈകൾ വെക്കുന്നത് പോലെ നമസ്കാരത്തിൽ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് എന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നത് കാണാം. മഖ്സൂദുൽ ഹദീസി, ഈ ഹദീസിന്റെ താല്പര്യം എന്തെന്നോ, അന്നഹു യംബഗി ലിസ്സാജിദി, സുജൂദ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ശരിക്കും ശ്രദ്ധിച്ചോ, എങ്ങനെയാ സുജൂദ് ചെയ്യേണ്ടത് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിക്കുകയാണ്. അന്നഹു യംബഗി ലിസ്സാജിദി, സുജൂദ് ചെയ്യുന്നവന് അനിവാര്യമായും ചെയ്യണം. അയ്യല അകഫൈഹി, അവന്റെ രണ്ട് മുൻകൈകളും അവൻ വെക്കണം. അലൽ അർളി, ഭൂമിയിൽ, അതായത് നിലത്ത് വെക്കണം, നമസ്കരിക്കുന്ന സ്ഥലത്ത് വെക്കണം. വയർഫഉ മിർഫഖൈഹി, അവന്റെ രണ്ട് മുട്ടിൻകൈകളും അവൻ ഉയർത്തണം. അനിൽ അർളി, ഭൂമിയിൽ നിന്ന്. വഅൻജംബൈഹി, അവന്റെ രണ്ട് പാർശ്വങ്ങളിൽ നിന്നും. റഫ്അൻ ബലീഗൻ, നന്നായി ഉയർത്തിപ്പിടിക്കണം. ബിഹൈസു, ഏത് രൂപത്തിൽ. യദ്ഹറു ബാത്തുന ഇബ്തൈഹി, അവന്റെ കക്ഷത്തിന്റെ ഉൾവശം കാണണം. ഇദാലം യകുൻ മസ്തൂർഹ, അവൻ വസ്ത്ര ശരീരത്തിലൊന്നും മറച്ചിട്ടില്ലെങ്കിൽ, അവന്റെ ശരീരത്തിൽ ഷർട്ടോ അല്ലെങ്കിൽ ശരീരം മറക്കുന്ന ഡ്രസ്സൊന്നുമില്ലെങ്കിൽ, ഡ്രസ്സൊന്നുമില്ലാത്തൊരവസ്ഥയിൽ അവനിങ്ങനെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ അവന്റെ കക്ഷം എങ്ങനെ കാണുന്നുവോ അതുപോലെ അവൻ ഉയർത്തിപ്പിടിക്കണം. വഹാദാ അദബുൻ മുത്തഫഖുൻ അല ഇസ്തിഹ്ബാബിഹി, ഇതാണ് സുജൂദ് ചെയ്യേണ്ട മര്യാദ. ഈ മര്യാദയിൽ ഈ അദബിൽ എല്ലാവരും ഇത് സുന്നത്താണെന്ന് ഏകാഭിപ്രായ പ്രകാരം പറഞ്ഞതാണ്. ഫലൌ തറക്കഹു, ഈ രൂപത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിച്ചാൽ, കാന മുസീഅൻ മുർത്തഖിബ, അവൻ നമസ്കാരത്തിൽ തെറ്റു ചെയ്തവനായി, അവൻ കുറ്റക്കാരനായി എന്ന് ഇമാം നവവി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഈ സംഗതി വിശദീകരിക്കുന്നത് കാണാം. അപ്പൊ സഹോദരന്മാരെ, സുജൂദിലും റുക്കോയിലും വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, സുജൂദിന്റെ, അതായത് സുജൂദ് നിർവഹിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു വാദമുണ്ട്, സമൂഹത്തിൽ ചില ആളുകൾ ധരിച്ച ഒരു തെറ്റായ ധാരണ, സുജൂദ് നിർവഹിക്കുന്ന സമയത്ത് നമസ്കരിക്കുന്ന സ്ഥലത്ത് സുജൂദിന്റെ അവയവങ്ങൾ സ്പർശിക്കണം എന്ന ഒരു വാദം സാധാരണ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമസ്കരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് നമ്മെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, വല്ല വസ്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ വെച്ച് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നതിന് ഇസ്ലാം വിരോധിച്ചിട്ടില്ല, അത് അനുവദിച്ച സംഗതിയാണ്. എന്നാൽ ചില ആളുകൾ അത് പറ്റില്ല, നമസ്കരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ വസ്ത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ വെച്ച് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുക എന്ന സംഗതി അത് പാടില്ല എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ അവിടുത്തെ സ്വഹാബത്ത് ഉദ്ധരിക്കുന്ന, സ്വഹാബത്ത് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സ്വഹാബത്ത് പറയാണ്, കുന്നാനുസല്ലി മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനോട് കൂടെ ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിൽ ഓരോരുത്തരും വെക്കുമായിരുന്നു. സാധാരണ നബിയോട് കൂടെ ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ വെക്കുമായിരുന്നു. തറഫ സൗബി മിൻ ശിദ്ദത്തിൽ ഹരിഫി മക്കാനി സുജൂദി, സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ശക്തമായി ചൂടുള്ള സമയത്ത് നെറ്റി മണലിൽ വെക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ വസ്ത്രത്തിന്റെ ഒരറ്റം അവിടെ വെച്ച് ആ വസ്ത്രത്തിൽ ഞങ്ങൾ സാധാരണ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് കൃത്യമായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഖദ് ഇസ്തദല്ല ബിൽ ഹദീസി, ഈ ഹദീസ് കൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാം. അലാ ജവാസി സുജൂദി അല സൗബിൽ മുത്തസിലി ബിൽ മുസല്ല, മുസല്ലയോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ സുജൂദ് ചെയ്യുന്നതിന് വിരോധമില്ലെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്, ഈ ഹദീസിന്റെ താല്പര്യം അതാണെന്ന്, ഈ ഹദീസ് കൊണ്ട് അതിന് തെളിവുണ്ടെന്ന് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. ഇത് തന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായവും, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായവും, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഇത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി സാധാരണ രോഗികളായ ആളുകൾ നമസ്കരിക്കുമ്പോൾ വരുത്തുന്ന ഒരു തെറ്റ്, ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണ്? സാധാരണ രോഗികളായി മാറിയാൽ അവർ നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ഉയരം വെക്കുക എന്ന, അല്ലെങ്കിൽ ഒരു ഉയർന്ന സാധനം വെച്ച് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുക എന്ന പരിപാടി പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ പ്രവാചകന്റെ സുന്നത്തിൽ ഒരു തെളിവ് അതിന് ഇല്ല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മരീലൻ, ഒരു സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു രോഗിയെ സന്ദർശിച്ചു. ഫറആഹു യുസല്ലി അലാ വിസാദത്തിൻ, അങ്ങനെ ഒരു തലയിണയുടെ മുകളിൽ അദ്ദേഹം നമസ്കരിക്കുന്നതായി അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടു. ഫറമാ ബിഹാ, നബി തിരുമേനി ആ തലയിണയെടുത്ത് അങ്ങ് ദൂരെ മാറ്റിവെച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, സൊല്ലി അലൽ അർലി ഇനിസ്തതഅത, നിനക്ക് സാധ്യമാണെങ്കിൽ നീ ഭൂമിയിൽ തന്നെ സുജൂദ് ചെയ്യേ, ഭൂമിയിൽ തന്നെ നീ നമസ്കരിക്ക്. വ ഇല്ല, അതിന് നിനക്ക് സാധ്യമല്ലെങ്കിൽ, ഫഔമി ഈമാഅൻ, നീ ഒരു ആംഗ്യം കാണിച്ചാൽ മതി. വജഅൽ സുജൂദക അഖ്ഫില മിൻ റുകൂഇക, നിന്റെ സുജൂദും റുകൂഉം ഒക്കെ എങ്ങനെയാ നീ നിർവഹിക്കേണ്ടത്, നീ റുകൂഉ ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടെ നീ താഴ്ന്നു കഴിഞ്ഞാൽ അത് നിന്റെ സുജൂദായി, നിനക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ചെയ്യേണ്ടതില്ല, അല്ലാതെ നീ ഉയരം വെച്ച് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുകയോ റുക്കൂ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ, രേഖപ്പെടുത്തുന്ന ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമസ്കാരത്തിൽ വരുന്ന മറ്റൊരു അബദ്ധം, സുജൂദിൽ ചില ആളുകൾ മറവിക്ക് വേണ്ടി സുജൂദ് ചെയ്യുമ്പോൾ നമസ്കാരത്തിലെ ഏതെങ്കിലും കർമ്മങ്ങളൊക്കെ മറന്നുപോയാൽ മറവിക്ക് വേണ്ടി സുജൂദുണ്ട്. ഈ മറവിക്ക് വേണ്ടിയുള്ള സുജൂദിൽ പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. സാധാരണ സുജൂദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തന്നെയാണ് മറവിക്ക് വേണ്ടിയുള്ള സുജൂദിലും പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ സമൂഹത്തിലെ ചില ആളുകൾ ഒരു പ്രാർത്ഥന, ആരോ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു പ്രാർത്ഥന സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്. സുബ്ഹാനമല്ല യസ്ഫു വലാ യനാമു എന്ന ഒരു പ്രാർത്ഥന. സത്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഹദീസ് എവിടേക്കും നമുക്ക് കാണാൻ സാധ്യമല്ല. സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ ഹദീസിന്റെ കിതാബിലും സ്വഹീഹായ പരമ്പരയോടുകൂടെ ഈ ഹദീസിനെ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനൊരു അടിസ്ഥാനവുമില്ല എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ തന്നെ പറഞ്ഞത്. പണ്ഡിതന്മാരുടെ വിശദീകരണം കാണാം. വലം യഹ്ഫലു അൻഹു ദിക്റുൻ ഖാസുൻ ലിസുജൂദി സഹ്വി, സഹ്വിന്റെ സുജൂദിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക വല്ല ദിക്റുകളും അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധ്യമല്ല. മറ്റു നമസ്കാരങ്ങളിൽ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ദിക്റുകൾ തന്നെയാണ് സഹുവിന്റെ സുജൂദിലും പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ വഅമ്മാ യുഖാലു മിൻ അന്നഹു യഖൂലു ഫീഹി സുബ്ഹാനല്ലാ യസ്ഫു വലാ യനാമു, എന്നാൽ ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, സഹുവിന്റെ സുജൂദിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന സുബ്ഹാനല്ലാ യസ്ഫു വലാ യനാമു എന്നതാണ്. എന്നാൽ ഫലം യഫ്അലുഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പ്രാർത്ഥിച്ചിട്ടില്ല, അത് പ്രവർത്തിച്ചിട്ടില്ല. വല അസ്ഹാബുഹു, അവിടുത്തെ സ്വഹാബത്തിന്റെ മാതൃകയിലും അത് കാണുക സാധ്യമല്ല. വലം യദുല്ലാ അലൈഹി ദലീലും മിന സുന്നത്തി അൽബത്ത, സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിലോ പ്രവാചകരിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്തുകളിലോ അതിനൊരു തെളിവും നമുക്ക് കാണുക സാധ്യമല്ല. വഇന്നമാ ഹുവ മനാമുൻ, അതൊരു സ്വപ്നം മാത്രമാണ്. റആഹു, അത് കണ്ടു. ബാലു കിബാരി മുഹരിഫി സൂഫിയ, സൂഫിയാക്കളിലെ ചില പ്രമുഖന്മാരായ ഖുറാഫാത്ത് അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന സൂഫികളുടെ ചില നേതാക്കന്മാർ കണ്ട സ്വപ്നമല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് തെളിവ് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അവസാനം പറയാണ്, വലാ തൽതഫിത്തു ഇലൈഹി, അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. എന്നിട്ട് വഖുദു ദീനക്കും, നിങ്ങളുടെ ദീനിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് മിൻ കുതുബി സുന്നത്തി സ്വഹീഹ, ശരിയായ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. വമാ അദാഹു ഫർദുഹു ഇലാ ഖായിലിഹി, അതല്ലാത്തതൊക്കെ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചൊല്ലിയാലും നിങ്ങളത് ചൊല്ലേണ്ടതില്ല, നിങ്ങളത് പറയേണ്ടതില്ല. അതൊക്കെ അത് പറയുന്നവരിലേക്ക് തന്നെ മടക്കുക. നിങ്ങൾ സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ദീനിനെ സ്വീകരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഈ ളൈഫായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി സഹോദരന്മാരെ, നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമസ്കാരത്തിൽ വരുന്ന മറ്റൊരു അബദ്ധം, തെറ്റ് സാധാരണ തശഹുദിന് വേണ്ടിയുള്ള ഇരുത്വത്തിലാണ്. അധികം ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണത്. തശഹുദിന് വേണ്ടിയുള്ള ഇരുത്തം, തശഹുദ് നിർവഹിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ഇരുത്തമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. രണ്ടിറക്കായത്തുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ഏതുപോലെ, ഫജ്ർ നമസ്കാരം പോലെ, ജുമുഅ നമസ്കാരം പോലെ, അതേപോലെ ഈദിന്റെ നമസ്കാരങ്ങളെ പോലെ രണ്ടിറക്കായത്തുള്ള നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങളിൽ തശഹുദ് നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നമസ്കാരത്തിന്റെ സിഫത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഇദാ കാനത്തി സ്വലാത്തു സനായിയത്തൻ, രണ്ടിറക്കായത്തുള്ള നമസ്കാരങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് ഇരുന്നത്? ജലസബഅദ റഫ്ഇഹി മിന സജദത്തി സാനിയ, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയർന്നതിന് ശേഷം അവിടുന്ന് ഇരുന്നു. നാസിബൻ റിജ്ലഹുൽ യുംന, മുഫ്തരിശൻ റിജ്ലഹുൽ യുസ്ഫ, വലതുകാല് നാട്ടിവെക്കുകയും ഇടതുകാലിന്റെ മുകളിൽ ഇരിക്കുകയും വാദി അന്യതഹുൽ യുംന അലാ ഫഖിദിഹിൽ യുംന, അവിടുത്തെ വലതുകൈ വലതു തുടയുടെ മുകളിൽ വെക്കുകയും ഖാബിലൻ അസാബിഉഹു കുല്ലുഹ ഇല്ലാ സബാബ, ചൂണ്ടുവിരലൊഴികെ ബാക്കിയുള്ള മുഴുവൻ വിരലുകളെയും മടക്കി പിടിക്കുകയും എന്നിട്ട് അതുകൊണ്ട് ചൂണ്ടിപ്പിടിക്കുകയും ചെയ്തുവെന്ന് ഇമാം നാസിറുദ്ദീൻ അൽബാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപത്തെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പൊ രണ്ടരക്കായത്തുള്ള നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങളിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നാം ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എങ്ങനെയാണ്? നാസിമ റിജ്ലഹുൽ യുംന മുഫ്തരിഷൻ റിജ്ലഹുൽ യുസ്ര, വലതുകാല് നാട്ടിവെച്ച് ഇടതുകാലിന്റെ മുകളിൽ ഇരിക്കുക. എന്നാലോ രണ്ടിൽ കൂടുതൽ റക്അത്തുകളുള്ള നമസ്കാരമാണെങ്കിൽ അവസാനത്തെ തശഹുദിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അത് തവറുക്കിന്റെ ഇരുത്തമാണ്. ആയിരത്തിന് പറയുന്നത് തവറുക്കിന്റെ ഇരുത്തം. അതെങ്ങനെയായിരിക്കേണ്ടത്? ഖദ്ദമ റിജ്ലഹുൽ യുസ്ര വനസബൽ യുംന വഖഅദ അലാ മഖഅദതിഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഇടതുകാൽ വലതുകാലിന്റെ മുകളിൽ വലതുകാലിന്റെ ഇടയിലൂടെ ഇട്ടു, എന്നിട്ട് വലതുകാലിൽ നാട്ടിവെച്ചു, ഇടത് ചന്തിയുടെ മുകളിൽ ഇരിക്കുകയും ചെയ്തു. ഇങ്ങനെയായിരിക്കേണ്ടത്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടും രണ്ട് രൂപത്തിലാണെന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ഇനി സഹോദരന്മാരെ, അധികം ആളുകളും തെറ്റിക്കുന്ന മറ്റൊരു സംഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത്, നമസ്കാരത്തിൽ തശഹുദിലിരിക്കുന്ന സമയത്ത് വിരൽ അനക്കുക എന്ന ഒരു സംഗതി, അതൊരു സുന്നത്താണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ്. എന്നാൽ ചില ആളുകൾ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. അത് സുന്നത്തല്ല, അത് പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ് അവർ വിവർഷിക്കുന്നത് എന്ന ബോധം പലപ്പോഴും അവർക്കില്ലാതെ പോയിട്ടുണ്ട്. പല ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും അവിടെയൊക്കെ നമുക്ക് കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ തശഹുദിൽ വിരൽ അനക്കിയിട്ടുണ്ട് എന്ന്. നിഷേധിക്കാൻ പറ്റാത്ത പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാം. ഇമാം അഹമ്മദിന്റെ മുസ്നദിലും അതേപോലെ ഇമാം നസായിയുടെ അൽ മുജ്തബ എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലും അബൂദാവൂദിന്റെ സുനനു അബൂദാവൂദിലും സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലും സ്വഹീഹ് ഇബ്നു ഖുസൈമയിലും സുനനുൽ കുബ്രയിലും ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലും ഒക്കെ ഈ ഹദീസിനെ വളരെ കൃത്യമായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അൻവാഇ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു, വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയാണ് ലഅൻദുറന്ന ഇലാ സ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിലേക്ക് ഞാൻ നോക്കുക തന്നെ ചെയ്തു. കൈഫ യുസല്ലി, എങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിച്ചത് എന്ന് ഞാൻ നോക്കിക്കണ്ടു. അങ്ങനെ ഓരോ കർമ്മവും വിശദീകരിച്ചതിന് ശേഷം അവസാനം അദ്ദേഹം പറയാണ് സുമ്മ ഖഅദ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദിനു വേണ്ടിയിരുന്നു. സുമ്മ റഫഅ ഇസ്ബാഹു, അവിടുത്തെ ചൂണ്ടുവിരലിനെ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചു. വറഅയ്തുഹു, ഞാൻ ആ ചൂണ്ടുവിരലിനെ കണ്ടു. യുഹരിക്കുഹ, അത് നബി തിരുമേനി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യദുഉ ബിഹ, എന്നിട്ടതുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുന്നു. അതായത് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചൂണ്ടുവിരലിനെ ചലിപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ ഹദീസുകളിലൊക്കെ മുസ്തദ് അഹമ്മദിലും നസായിയുടെ മുജ്തബയിലും സുനൻ അബൂദാവൂദിലും സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലും സ്വഹീഹ് ഇബ്നു ഖുസൈമയിലും ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുമൊക്കെ ഈ ഹദീസ് വളരെ സ്ഥിരപ്പെട്ട രൂപത്തിൽ തന്നെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് കാണാം. ഈ ഹദീസിൽ യുഹരിക്കു എന്ന പദപ്രയോഗമാണ്. ആര്? വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ യുഹരിക്കു എന്നാ പറഞ്ഞത്. യുഹരിക്കു എന്ന് പറഞ്ഞാൽ വഹുവ ഫിഉലു മുലാരിഅ, അത് മുലാരിആയ ഫിഇലാണ്. അതായത് യുഫീദു അൽ ഇസ്തിംറാരിയ, ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമാണ്, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥമാണ് അതിന് ലഭിക്കുക എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ചില ആളുകൾ സാധാരണ തശഹുദിൽ അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴാണ് സാധാരണ വിരൽ ചൂണ്ടാറുള്ളത്. അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും തെളിവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടുന്ന പരിപാടി അത് പ്രവാചകന്റെ സുന്നത്തിലില്ല. നേരെ മറിച്ച് തശഹുദിനു വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ നബി തിരുമേനി വിരൽ ചൂണ്ടിയിരുന്നുവെന്ന് വളരെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ഓരോ കർമ്മങ്ങളും നമസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങളിൽ നാം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രവാചകന്റെ സുന്നത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, അത് തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി ഒരു കാര്യവും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോൾ നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ ചില ആളുകൾ സയ്യിദിന എന്ന പദം സ്വലാത്തിന്റെ കൂടെ ഉച്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ അള്ളാഹുമ്മ സൊല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന രൂപത്തിൽ സ്വലാത്തിന്റെ കൂടെ സയ്യിദിന എന്ന് കൂട്ടിച്ചൊല്ലുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും പല ആളുകളിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇസ്ലാമികമായി ഈ വിഷയത്തിന്റെ കാഴ്ചപ്പാട്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ ഇത്? സ്വഹാബത്ത് സയ്യിദിന എന്ന് കൂട്ടിച്ചൊല്ലിയിട്ടുണ്ടോ? അവരൊക്കെ സ്വലാത്ത് ചൊല്ലിയപ്പോൾ നമ്മേക്കാൾ ഏറെ പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നല്ലോ അവർ. അവരൊക്കെ ഈ പദം സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നബി തിരുമേനി അവർക്കങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാറില്ല. സ്വഹാബത്തിന്റെ ചര്യകൾ പരിശോധിക്കുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ, നബി തിരുമേനി പഠിപ്പിച്ച സ്വലാത്ത് പരിശോധിക്കുമ്പോൾ എവിടെയും സയ്യിദിന എന്ന പദപ്രയോഗം നബി പഠിപ്പിച്ച സ്വലാത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അത് നമസ്കാരത്തിലാണെങ്കിലും പുറത്ത് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിലാണെങ്കിലും എവിടെയും കാണാൻ സാധ്യമല്ല. ഈ വിഷയം ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു. നമുക്ക് കാണാൻ കഴിയും, സുഇല ഹാഫിള് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അൻ സിഫത്തി സ്വലാത്തി അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് വേണ്ടി എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി. ഫി സ്വലാത്തി ഔ ഖാരിജ സ്വലാ, നമസ്കാരത്തിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ, അത് സുന്നത്തായ നമസ്കാരങ്ങളിലാവട്ടെ, അതല്ല നിർബന്ധമായ നമസ്കാരങ്ങളിലാവട്ടെ, ഏത് നമസ്കാരങ്ങളിലാണെങ്കിലും എങ്ങനെയാണ് പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് സംശയം ചോദിക്കുകയാണ്. ഹൽ യുസ്തറത്തു ഫിഹാ അയ്യസിഫുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സിയാദ, സിയാദത്ത് കൊണ്ട്, അതായത് സയ്യിദിന എന്ന പദപ്രയോഗം സ്വലാത്തിൽ ചേർക്കേണ്ടതുണ്ടോ? ഏതുപോലെ ബി അയ്യഖൂല മസലൻ, ഉദാഹരണമായി ഇങ്ങനെ പറയുന്നത് പോലെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഔ അലാ സയ്യിദിൽ ഖൽഖി ഔ സയ്യിദി വുൽദി ആദം, അതേപോലെ ഔ യഖ്ത അല്ലെങ്കിൽ ഔ യഖ്തസിറ അലാ ഖൗലിഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അയ്യുഹുമ അഫ്ളൽ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലലാണോ, അതല്ല അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് അങ്ങനെ ചുരുക്കി അങ്ങനെ ചൊല്ലലാണോ നല്ലത്, ഏതാണ് അഫ്ളലായ കാര്യം? ഫഅജാബ റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറയുന്നു, നഅം, അതെ, ഇത്തിബാഉൽ അൽഫാദിൽ മഅ്സൂറത്തി അർജഹു, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട, പ്രവാചകനിൽ നിന്ന് വന്ന റിവായത്തുകളെയാണ്, പ്രവാചകൻ പഠിപ്പിച്ചതിനെയാണ് നാം പിൻപറ്റേണ്ടത്, പ്രവാചകനിൽ നിന്ന് കൃത്യമായി ഉദ്ധരിക്കുന്നതിനാണ് നാം പ്രാമുഖ്യം നൽകേണ്ടത്. വലാ യുഖാലു, ഇങ്ങനെ പറയാൻ പാടില്ല, ലഅല്ലഹു തറക്ക ദാലിക തവാലു അൻ മിൻഹു, പ്രവാചകൻ എന്റെ പേര് കേൾക്കുമ്പോൾ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദിന എന്ന് വിനയം കൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയാൻ നമുക്ക് പാടില്ല. ചില ആളുകൾ അങ്ങനെയാ പറയുന്നത്, പ്രവാചകൻ വിനയം കൊണ്ടാണ് അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറയാതിരുന്നത്, അതുകൊണ്ട് നമ്മൾ പറയണം, വ ഉമ്മത്തുഹു മൻദൂബത്തുൻ ഇലാ അൻ യഖൂല ദാലിക കുല്ലമാ ദുക്കിറ, അദ്ദേഹത്തിന്റെ ഉമ്മത്ത് സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ സയ്യിദിന എന്ന് ചൊല്ലുന്നത് നല്ലതാണ്, നബിക്ക് വിനയമുണ്ടായത് കൊണ്ടാണ് നബി അത് പഠിപ്പിക്കാതെ പോയത് എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. കാരണം ലി അന്നാനഖൂലു, നമ്മളതിന് കാരണം പറയുന്നു, ലൗകാന ദാലിക റാജിഹൻ, ഇങ്ങനെ പറയുന്നതാണ് ശരിയെങ്കിൽ, ലജാ അനി സ്വഹാബത്തി, സ്വഹാബാക്കളിൽ നിന്ന് അത് ഉദ്ധരിക്കപ്പെടേണ്ടിയിരുന്നു, സ്വഹാബാക്കളിൽ നിന്ന് അങ്ങനെ വരേണ്ടിയിരുന്നു. ഇനിയോ തുമ്മഅനി താബിഈന, അല്ലെങ്കിൽ താബിഈങ്ങളിൽ നിന്നെങ്കിലും അങ്ങനെ വരേണ്ടിയിരുന്നു. പക്ഷേ വലം നഖിഫു ഫീ ഷൈഇ മിനൽ ആസാരി അൻ അഹദി മിന സ്വഹാബ വല താബിഈന, താബിഈങ്ങളിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അങ്ങനെ ഒരു റിവായത്തും എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അന്നഹു ഖാല ദാലിക മഅ കസറത്തി മാ വറദ അൻഹും മിൻ ദാലിക, നമ്മേക്കാൾ കൂടുതൽ അവർ സ്വലാത്ത് ചൊല്ലിയവരാണ്, എന്നിട്ടും അവരിൽ നിന്ന് ആരിൽ നിന്നും സയ്യിദിന എന്ന പദപ്രയോഗത്താലുള്ള ഒരു സ്വലാത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വഹാദൽ ഇമാമു ഷാഫിഈ അഹ്ലല്ലാഹു ദർജതഹു. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അല്ലാഹു അങ്ങേ അറ്റം പദവിയെ നൽകിയാളാ. അഹ്ലല്ലാഹു ദർജതഹു, അല്ലാഹു അദ്ദേഹത്തിന്റെ പദവിയെ ഉയർത്തട്ടെ. മഹാനായ ഷാഫിഈ ഇമാം, വഹുവ മിൻ അക്സരി നാസി തഅലീമൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ മനുഷ്യരെക്കാളും അല്ലാഹുവിന്റെ പ്രവാചകനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്, പണ്ഡിതനാണ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഖാല ഫീ ഖിതബത്തി കിതാബിഹി അല്ലദീ ഹുവ ഉംദതു അഹ്ലി മദ്ഹബിഹി, അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ ആളുകളുടെ ഏറ്റവും വലിയ അവലംബമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ആമുഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നാണ്, സയ്യിദിന എന്ന പദപ്രയോഗം നടത്തിയത് അവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പ്രവാചകനിൽ നിന്ന് എങ്ങനെയാണോ ഉദ്ധരിക്കപ്പെട്ടത്, സ്വഹാബത്ത് എങ്ങനെയാണോ സ്വലാത്ത് ചൊല്ലിയത്, താബിഈങ്ങൾ എങ്ങനെയാണോ സ്വലാത്ത് ചൊല്ലിയത്, അതേ രൂപത്തിലാണ് നാം സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംശയത്തിന്റെ മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഈ വിഷയങ്ങളൊക്കെ നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് മുമ്പ് വിശദീകരിച്ച കാര്യങ്ങൾ നമസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വലാത്തിന്റെ വിഷയമാണെങ്കിൽ നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ നമസ്കാരത്തിൽ നാം ശ്രദ്ധിക്കാതെ പോയാൽ പരലോകത്ത് ഈമാനികമായ കാര്യങ്ങൾ വിചാരണ ചെയ്തതിന് ശേഷം പിന്നീടൊരു മനുഷ്യന്റെ കർമ്മങ്ങളിൽ വിചാരണ ചെയ്യുന്നത് നമസ്കാരമായിരിക്കും. ആ നമസ്കാരമാണ് അവന്റെ സ്വർഗപ്രവേശനത്തിന് അത്യാവശ്യമായ കർമ്മമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമസ്കാരം പിഴച്ചു പോയാൽ, നമസ്കാരത്തിൽ അബദ്ധം സംഭവിച്ചു പോയാൽ, നമസ്കാരത്തിൽ ഭക്തി നഷ്ടപ്പെട്ടു പോയാൽ, നമസ്കാരത്തിൽ അശ്രദ്ധയിലായാൽ, നമസ്കാരത്തിൽ പ്രവാചകന്റെ സുന്നത്തിനെ വിസ്മരിച്ചാൽ പരലോകത്ത് നാം നഷ്ടകാരികളായിത്തീരും, സ്വർഗപ്രവേശനം സാധ്യമല്ലാതായിത്തീരും. മറ്റെന്ത് കർമ്മങ്ങളുണ്ടെങ്കിലും നമസ്കാരം ശരിയല്ലെങ്കിൽ സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല. അതുകൊണ്ട് മരണം ഏത് നിമിഷവും നമ്മെ പിടികൂടും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മരണം കൈവരിക്കുന്നതിന് മുമ്പ് ശരിയായ രൂപത്തിൽ നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിന്റെ തൃപ്തി സംഭരിക്കുവാൻ നാം തയ്യാറാവണം. അവസാനത്തെ നമസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ബോധത്തോടുകൂടെ സർവാദിനാഥന്റെ മുമ്പിൽ ഭക്തിയോടുകൂടെ പ്രവാചകന്റെ സുന്നത്തിനെ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നാം തയ്യാറാവുക. സർവാദിനാഥൻ നമ്മെ ഏവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരങ്ങളിൽ വന്നുപോയ സകലമാന അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മേലാൽ പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് നമസ്കരിക്കുവാനുള്ള സൗഭാഗ്യവും സന്മനസ്സും അതിനാവശ്യമായ വിവരവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.